അങ്ങയുടെ വലിയ നാമത്തെ ദേശത്ത് ഒരിക്കൽ കൂടെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കൃപയാർ നൽകിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ ആകർഷണം കൂടാതെ ആർക്കും ഇന്ന് രാത്രി വചനം കേൾപ്പാൻ കഴിയില്ല. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആളുകളെ തുറക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുഭവിച്ച് മടങ്ങുവാൻ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുവാൻ ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ മുട്ടുമടക്കുവാൻ സന്തോഷത്തോടെ കടന്നു വന്ന ദൈവജനത്തിന് തങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ വന്ദ്യരായ ദൈവദാസന്മാർ, കടന്നു വന്ന ശ്രേഷ്ഠരായ ദൈവജനം, അനുഗ്രഹീതമായ പാട്ടുകൾ ആരംഭിച്ച ഭയം എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കും. ഒരു മനുഷ്യൻ ദൈവത്തിന് ദർശനം ഏറ്റെടുത്താൽ മറ്റുള്ളവരുടെ മുൻപിൽ അവൻ ഘോഷനാണെന്നൊക്കെ തോന്നും. എന്നാൽ ദർശനത്തിന്റെ സമാപ്തി കാണുമ്പോൾ നമ്മളെ ലജ്ജിപ്പിച്ചവർ പകച്ചവരൊക്കെ കണ്ണ് ലജ്ജിക്കും. സുവിശേഷത്തിന്റെ ശബ്ദം ഈ കരയിൽ മുഴങ്ങുവാൻ സ്വർഗത്തിന് പ്രസാദമായതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. രാത്രി സന്തോഷമുള്ള ദൈവജനം തങ്ങളുടെ ഹൃദയത്തിനകത്തും പ്രാർത്ഥനയോടെ ദൈവസ്ഥിതിലായിരിക്കണം ഞാൻ പ്രാരംഭത്തിൽ അപേക്ഷിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, മനസ്സാന്തരപ്പെട്ട 99 പേരെക്കാൾ ദൈവത്തിന് ഇഷ്ടം മാനസാന്തരപ്പെടാനിരിക്കുന്ന ഒരാളാണ്. വന്നിരിക്കുന്ന ജനത്തെ കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ദൂരത്തും ചാരത്തുമായി ഇരുട്ടിൽ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് എന്തായി പറയുന്നത് ശ്രദ്ധിക്കുന്ന ചിലരെ സ്വർഗം കാണുകയാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ളവരുടെ മേൽ വിടുതന്റെ കരം നീട്ടണമെങ്കിൽ ഇതിനകത്തിരിക്കുന്നവർ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ദൂതല്ലായിരിക്കാം, എന്നാൽ ഇത് ദൂരേക്ക് ചെല്ലുമ്പോൾ ഇത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനമായി ചില ദൂരങ്ങൾ കടന്നു വ്യാപരിക്കുമ്പോൾ
ദൈവിക സമാധാനം കൊടുക്കുന്ന ഒരേ ഒരു
കൂടി വന്നിരിക്കുന്നത്. ഞാൻ എന്നെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാക്ഷ്യമായി മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഉയർത്താനുള്ള സുവിശേഷ യോഗം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 27 വർഷമായി യാക്കോബായ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ അറിയുവാനും അതിന്റെ ചില വർഷങ്ങളായി ദൈവത്തിന്റെ വചനവുമായി ലോകത്ത് സഞ്ചരിപ്പാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, കർത്താവേ, എന്നേക്കാൾ ശ്രേഷ്ഠരായ കഴിവുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുടുംബ പാരമ്പര്യമുള്ള പെന്തക്കോസ് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന അനേക സഹോദരിമാരെ ഏൽപ്പിക്കാതെ ഈ സുവിശേഷം എന്നെ ഏൽപ്പിക്കാനുള്ള കാരണം എന്ന് അത് മാത്രം പറഞ്ഞ ദൈവം ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് ഞാൻ കടക്കാം. കർത്താവിനോട് പറഞ്ഞത് കേൾക്കണമോ? ഇങ്ങനെയാണ്, ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാളെ ദൈവം ഉപയോഗിച്ചാൽ അതിന്റെ മുഴുവൻ മഹത്വവും സ്വർഗത്തിന് ലഭിക്കും. യോഗ്യത നോക്കാതെ ദൈവത്തിന്റെ വചനം ഈ ഏഴരയുടെ കരങ്ങൾ ഏൽപ്പിച്ച ദൈവത്തിന് സകല മഹത്വവും ഞാൻ അർപ്പിക്കുകയാണ്. രാത്രി സുവിശേഷത്തിന്റെ മുൻപിൽ, ദൈവവചനത്തിന്റെ മുൻപിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. അതിനാധാരമായി ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യം വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 1:20 21 വാക്യങ്ങൾ. 2 പത്രോസിന്റെ ലേഖനം 1:20 21 വാക്യങ്ങൾ. വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ അനേകം അറിവുകളെ കുറിച്ച് നാം കാണാറുണ്ട്. ഒരുപാട് പഠിച്ചത് കൊണ്ട് അറിവ് പ്രാപിക്കണമെന്നില്ല. എന്നാൽ അറിവുള്ള എല്ലാവർക്കും ഈ വചനത്തിന്റെ വിടുതൽ ഏറ്റെടുക്കണമെന്നുമില്ല. അറിവുകൾ നല്ലതാണ്, പഠിക്കുന്നത് നല്ലതാണ്. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിന്റെ അറിവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി, അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ചില വർഷങ്ങളായി മതത്തിന്റെ അന്യായ പ്രമാണത്തിന്റെ കീഴിൽ ഇരുന്നുകൊണ്ട് മനുഷ്യന്റെ മുൻപിൽ വെളിപ്പെടാൻ കഴിയാത്ത രോഗവുമായി ഇരുന്ന സ്ത്രീക്ക് അറിവല്ല വിഷയമായത്, അവരുടെ ഹൃദയത്തിൽ വിടുതലായിരുന്നു ആവശ്യം. അതുകൊണ്ട് അവൾക്ക് ലഭിച്ചത് കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, അവരുടെ ജീവിതത്തിൽ വിടുതൽ അവിടെ നടന്നു. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം വിടുതലായിരിക്കും, കുറ്റപ്പെടുത്തുന്നവർക്ക് ഒന്നും ലഭിക്കാതെ മടങ്ങുകയും ചെയ്യും. രാത്രി അറിവുകളെ കുറിച്ച്, ദൈവത്തിന്റെ വചനത്തിലുള്ള ചില അറിവുകൾ നിങ്ങളുമായി അല്പസമയം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവഴുത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് നാം ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ദൈവവചനത്തിന് മറ്റു പലരും വില കൽപ്പിക്കാതിരിക്കുമ്പോൾ നാം എന്തുകൊണ്ടാണ് ഈ വില കൽപ്പിക്കുന്നത്? ലോകത്തിൽ അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ വ്യത്യസ്തമായി വേദപുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? 1600+ വർഷങ്ങൾ കൊണ്ട് 40+ ഗ്രന്ഥകാരന്മാരാൽ 66 പുസ്തകങ്ങൾ എഴുതി കൂട്ടിച്ചേർത്തതാണ് ഈ ദൈവത്തിന്റെ വചനം. പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും ഒക്കെ വേർതിരിച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തിനകത്ത് ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. പാപത്തെ കുറിച്ചും മനുഷ്യന്റെ ന്യായവിധിയെ കുറിച്ചും സവിസ്തരം പ്രസ്താവിക്കുന്ന ഈ വേദപുസ്തക സത്യങ്ങൾ നൂറ്റാണ്ടുകളായി ഇതിനെ നശിപ്പിക്കുവാൻ നോക്കുന്നവരുടെ മുൻപിൽ നിന്നും തല ഉയർത്തി നിൽക്കുകയാണ്. ഇതിനെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങി തിരിച്ച അനേകരെ ചരിത്രത്തിൽ കാണാം. വോൾട്ടേർ എന്ന് പറയുന്ന നിരീശ്വരവാദി പറഞ്ഞു, ഈ പുസ്തകം 100 വർഷം കഴിഞ്ഞാൽ ലോകത്തിൽ കാണുകയില്ല, ഇതിനെ മുഴുവനായി നീക്കം ചെയ്യുമെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ വീട് ഇന്ന് ജനീവ ബൈബിൾ സൊസൈറ്റി ഏറ്റെടുത്ത് ബൈബിൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ആരൊക്കെ ഇതിനെതിരെ സംസാരിച്ചു അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ വചനം. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ വചനം പ്രയോജനമായത്? ഞാൻ ഇന്ന് രാത്രിയിൽ പറയാം, ലോകത്തെ ആർക്കും നൽകാൻ കഴിയാത്ത ദൈവിക സമാധാനം പ്രതിസന്ധിയുടെ നാട്ടിൽ നമുക്ക് ലഭിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ലോകത്തിൽ ആരും സംസാരിക്കാത്ത നിലയിൽ സംസാരിച്ച ഒരാൾ യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ആ വചനത്തിനൊരു രൂപാന്തരം വരുത്താൻ കഴിയില്ലേ? കഴിയും. അത് വിശ്വസിക്കുന്ന നാം ആണ് ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ. എനിക്ക് ഞാൻ ഇന്നുകൊണ്ട് സുവിശേഷ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്, എന്നാൽ കർത്താവിനെ വിടുകയല്ല. അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഇങ്ങനെയായിരുന്നു, എനിക്ക് ഒരു ഉറപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ട്രെയിനിൽ ദീർഘ മണിക്കൂറുകൾ യാത്ര ചെയ്യാൻ കയറി. അദ്ദേഹം ഒരു ടിക്കറ്റും എടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് ടിക്കറ്റ് പരിശോധിക്കുന്ന ടിക്കറ്റ് എക്സാമിന് പോകും. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ടിക്കറ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പെട്ടെന്ന് തന്റെ ബാഗിലും പേഴ്സിലും എല്ലാം ടിക്കറ്റ് തപ്പിയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ടിക്കറ്റ് എക്സാം എന്ന് മനസ്സിലായി ആണ് അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു ടിക്കറ്റ് എനിക്ക് കാണണ്ട, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. ഈ ടിക്കറ്റ് നോക്കുന്നയാള് മറ്റുള്ള കമ്പാർട്ട്മെന്റിലൊക്കെ പോയിട്ട് മടങ്ങി വന്നപ്പോഴും ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ വെറുതെ പിടിച്ച് ടിക്കറ്റ് തപ്പുകയാണ്. അപ്പോൾ വീണ്ടും വന്ന് ശാന്തമായി പറഞ്ഞു ഇനി ടിക്കറ്റ് തപ്പണ്ടായിരിക്കും, ആരെ മനസ്സിലായല്ലോ, അതുകൊണ്ട് സാരമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഐൻസ്റ്റീൻ പറയുക, നിങ്ങൾ എന്നെ ആൾ മനസ്സിലായത് കൊണ്ട് നിങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട, എന്നാൽ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് തപ്പു. ഇത് പറഞ്ഞിട്ട് ബില്ലി ഗ്രഹാം എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീന് എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് അറിയില്ല, പക്ഷെ എനിക്കറിയാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സുവിശേഷ യോഗത്തിൽ വന്നിരിക്കുന്നു, ദീർഘ വർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്നു, നമ്മുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഉറപ്പുണ്ടോ? ആ പോകാനിരിക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ച് അഥവാ നിത്യതയെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് യോഗത്തിൽ ഒന്നും വിരിയേറെ നല്ലത് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം ആണ് ഏറ്റവും അധികം ദൈവവചനത്തെ സ്നേഹിക്കുന്നവരെന്ന് മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അറിവുകളിൽ ഒന്നാമത്തത് ദൈവവചനം നിലനിൽക്കുന്ന വചനമാണെന്നും ഇതിന് ആർക്കും നടക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്പയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധി മധ്യങ്ങളെ വേർപെടുത്തുന്നു. ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്നതാകുന്നു. രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്തിരിക്കുമ്പോൾ കുടുംബത്തിലെ ചിന്തകൾ കൊണ്ട് സാമ്പത്തിക ദരിദ്രം കൊണ്ട് നിന്റെ ഹൃദയം ഒരുപക്ഷെ അരയടിക്കുകയായിരിക്കാം, എന്നാൽ പരിശുദ്ധ ദൈവത്തിന്റെ വചനം നിന്റെ അകത്തേക്ക് കയറുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ ഭാരം എടുത്തു മാറ്റിയിട്ട് അവൻ നിന്നെ ഉപയോഗിക്കാൻ പോകില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനങ്ങളെ, ദൈവ വചനത്തിന്റെ ശക്തി അറിഞ്ഞെങ്കിൽ, ഒരിക്കലെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവരെ വിട്ടുപോകരുതേ. ഒരിക്കലും ഇവന്റെ ശക്തിയെ ജനിക്കുന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിന്റെ വചനം അതിന്റെ പൂർണ്ണ ശക്തിയോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാരുടെ നടുവിൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി മിശിഹായി അംഗീകരിക്കുന്നവരില്ല. മിശിഹ വരാനിരിക്കുന്നതിനോട് യേശു ക്രിസ്തു അവർ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അന്ന് നടുവിൽ അംഗീകരിച്ച മനുഷ്യരായ റിച്ചാർഡ് കൂഗ്രാൻഡും സബീന കൂഗ്രാൻഡും ദീർഘവർഷങ്ങൾ റുമേനിയയുടെ ഭരണകൂടത്തിന്റെ ആ ശക്തമായ നിയമങ്ങളുടെ കീഴിൽ ആ മനുഷ്യർ ജയിലിൽ കിടന്നു. സുവിശേഷ നിമിത്തം, ദൈവവചന നിമിത്തം. എന്നാൽ 14 വർഷം ജയിലിൽ കിടന്ന ഈ മനുഷ്യരെ പുറത്തു കൊണ്ടുവരുവാൻ വലിയ ജാമ്യത്തുകയൊക്കെ കെട്ടിവെക്കേണ്ടി വന്നു. എന്നാൽ അവരെ പുറത്തിറക്കിയതിനു ശേഷം അവരെ തുറുങ്കിൽ അടച്ച ഭരണാധികാരിയെ ലോകം മുഴുവൻ എറിഞ്ഞു കൊന്നു, ആ നാട്ടുകാർ മുഴുവൻ എറിഞ്ഞു കൊന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഈ വചനത്തിനെതിരെ സംസാരിച്ച, ഈ വചനത്തിനെതിരെ ജയിലിട്ട ആ ജയില് ഇന്ന് വേദപുസ്തകം അടുക്കി വെക്കുന്ന ഒരു സ്ഥാപനമായി ബൈബിൾ സാഹിത്യശാലയാക്കി മാറ്റി. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ഏത് വ്യക്തി ഇതിനെതിരെ സംസാരിച്ചോ ആ വ്യക്തി വചനത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കും. ഏത് ദേശത്തിനെതിരെ എഴുന്നേറ്റോ ആ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കും. എവിടെയെല്ലാം സുവിശേഷത്തിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ ആ നാടുകളെല്ലാം ഈ നാടുകളെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോകുക. വിശ്വാസമുണ്ടോ? തമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇത് സാധാരണ വചനമല്ല. ഹൃദയത്തിനകത്ത് തുളഞ്ഞു ചെന്ന് ജീവിതങ്ങൾക്ക് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് ഏത് സ്ഥലത്തും ഗ്യാരണ്ടിയോടെ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. ലോകത്തിലുള്ള മനുഷ്യന് ഗ്യാരണ്ടി ഇല്ല. ധരിക്കുന്ന ഫ്രിഡ്ജിനും വാഷിംഗ് മെഷീനും ഉള്ള ഗ്യാരണ്ടി പോലെ നമുക്കില്ലാതിരിക്കുമ്പോൾ 100% ഗ്യാരണ്ടിയോടെ വിളിച്ചു പറയാൻ പറ്റിയ ദൈവത്തിലാരും ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യന്റെ വാക്കുകളല്ല, ദൈവാത്മാവിൽ നിയോഗം പ്രാപിച്ചവർ എഴുതിയ ദൈവത്തിന്റെ വചനമാണെന്ന് പറയാം. രണ്ടാമത്തെ അറിവ് പറഞ്ഞു പോകട്ടെ, സമയത്തിന്റെ കുറവ് കാരണം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു കുരുടനായ മനുഷ്യനെ നാം കാണും. അവർ പല കാര്യങ്ങൾ ഒളിച്ചു വെച്ചു. എന്നാൽ അവസാനം ഈ കുരുടനായി സൗഖ്യം പ്രാപിച്ച, കാഴ്ച ലഭിച്ച മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയാറുണ്ടോ? അവൻ പറയുന്ന ഒരു കാര്യം ഇതാ, എനിക്കൊരു കാര്യം അറിയാം, ഞാൻ കുരുടനായിരുന്നു. എനിക്കൊന്നറിയാം, ഇപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോയിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അടുത്തറിയുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, മറ്റുള്ളവർ ഉള്ളതിനേക്കാൾ എന്തെങ്കിലും അധികം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? നിന്നെ പുറത്തെടുത്തിരിക്കുന്നവരേക്കാൾ നീ ഇളച്ചു കിട്ടി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നിനക്ക് സുഖിക്കാതിരിക്കാൻ കഴിയില്ല. ലോകത്തിനാർക്കും തരാൻ കഴിയാത്ത സൗഖ്യത്തിന്റെ കുടുംബത്തിൽ ലഭിച്ചെങ്കിൽ,
ലോകം
അറിയാം. നീ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ നിനക്ക് വേണ്ടി മരിച്ചു. നീ തകരേണ്ട സ്ഥാനത്ത് അവൻ നിനക്ക് വേണ്ടി തകർന്നു. നിന്റെ പാപത്തെയും ശാപത്തെയും മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ അവൻ മരിച്ചു. ഇന്ന് രാത്രിയിലും ഈ ദൈവസ്നേഹത്തിൽ നീ അകന്നിരിക്കുന്നെങ്കിൽ നിനക്ക് മടങ്ങി വരുവാനുള്ള അവസരമാണിത്. രാത്രി ദൈവാത്മാവിൽ പറയട്ടെ, നിനക്ക് വേണ്ടി മാറി നിൽക്കുന്ന ഒരിക്കൽ ദൈവസ്നേഹത്തെ അറിഞ്ഞിട്ട് മാറിപ്പോയ പിന്മാറിപ്പോയ ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനകത്തുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചത്. നിന്നെ മടക്കി വരുത്തുവാൻ സ്വർഗത്തിന് വലിയ വിലയുണ്ട്. പൈസലോ നിന്റെ അനുഭവം എന്താ? നിനക്ക് വേണ്ടി സ്വർഗം എന്താ ചെയ്യുന്നത് മറക്കരുത്. സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ഒരിക്കൽ കാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മനുഷ്യൻ കണ്ട ഒരു കാഴ്ച തന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. കാട്ടുതീ പടർന്ന് കാടെല്ലാം കത്തി മൃഗങ്ങളൊക്കെ ചത്തു കിടക്കുകയാണ്. ഈ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ പണപ്പക്ഷി കരിഞ്ഞ് വെന്ത മാംസവുമായിട്ട് ഇരിക്കുന്നതേ കണ്ട്. അദ്ദേഹം ഓടിച്ചതൊരു കമ്പ് കൊണ്ട് ഈ നളപ്പക്ഷിയെ തട്ടി മാറ്റിയിട്ടപ്പോൾ അതിന്റെ അടിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ചാടി എണീക്കും. കാട്ടുതീ വന്നപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ദൂരെ പോയിരുന്ന ആ പക്ഷി ചുണ്ടിൽ ഭക്ഷണവുമായിട്ട് തിരികെ വന്നപ്പോൾ കാട്ടുതീ കണ്ടു. ഈ കുഞ്ഞുങ്ങളെ ആ ചിറകിനടിയിലേക്ക് കയറ്റി ഇരുത്തിയിട്ട് ആ ചുണ്ടിലെ ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാതെ ആ തള്ളപ്പക്ഷി വെന്തുപോയി. എന്നാൽ ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി തീർന്നു. ഇത് കണ്ടപ്പോൾ സാധു സുന്ദർ സിംഗ് ആ കാട്ടിനുള്ളിൽ മുട്ടുമടക്കിയിട്ട് ദൈവത്തെ സ്തുതിച്ചു. എന്താണെന്ന് അറിയാമോ? നീ മരിക്കേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി മരിച്ച ഒരു ദൈവം സ്നേഹം നിന്നെ ചിറകിൽ അവൻ മറച്ചിട്ട് അവൻ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടപ്പോൾ രോഗം മുഴുവൻ നിശ്ചലമായത് നിനക്ക് വേണ്ടി ആയിരുന്നു അറിയാമോ? രോഗത്തിൽ ആരും നിന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം. ആരുടെയും സ്നേഹം ലഭിക്കാതെ നിന്റെ ഹൃദയം സ്നേഹത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന ആളായിരിക്കാം. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, രോഗം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിർമ്മിച്ചു. മുംബൈ മുതൽ താനെ വരെയായിരുന്നു ആദ്യത്തെ റെയിൽവേ പാളം നിർമ്മിച്ചത്. സമയത്ത് ഇന്ത്യക്കാർ ഒരുമിച്ച് അവർക്കെതിരെ പോരാടി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവർ ഇന്ത്യയെ ചങ്ങലയിട്ട് പിടിച്ചു വലിച്ച ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യമുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനത്തിന് ഇഷ്ടമുള്ള ട്രെയിൻ യാത്രയാണ്. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ചില്ലറ പൈസ നോട്ടാക്കിയപ്പോൾ ജനം എതിർത്തു. വെള്ളത്തിനകത്തു നിന്ന് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളത്തിന്റെ എച്ചിന് വേണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാ. എന്നാൽ അറിവില്ലായ്മയെ ദൈവം ഗണ്യമാക്കുന്നില്ല. വേദപുസ്തകത്തിലൂടെ ഒരു അറിവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. ലോകത്തിൽ ഒരു മതങ്ങളിലും അകത്തു വസിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നില്ല. എല്ലാ ദൈവങ്ങളുടെയും അടുക്കലേക്ക് നാം ചെന്ന് അവയെ ആരാധിക്കുക. അപ്പോൾ നാം അവയെ അറിയുന്നുണ്ടെന്നുള്ളതല്ലാതെ അവ നമ്മെ അറിയുന്നതായി കാണുന്നില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, നീ അറിയുന്നതിനേക്കാൾ മുൻപേ നിന്നെ അറിഞ്ഞ ഒരു ദൈവം. നീ അറിയാതിരുന്നപ്പോൾ പോലും നിന്റെ അമ്മയുടെ ഉദരത്തിന് ഗുരുവാകുന്നതിന് മുൻപ്, ലോകത്തിൽ ഒരു കണ്ണതിനെ കാണുന്നതിന് മുൻപ്, നീ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ്, ഒരു പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന പേര് പറയുന്നതിനേക്കാൾ സകല അഖിലാണ്ട കടാപങ്ങളെയും വാക്കുകൊണ്ട് നിർമ്മിച്ചവൻ, സമുദ്രത്തിലെ വെള്ളത്തെ കൂമാരമായി കൂട്ടുന്നവൻ, ആഴിയെ പട്ടാള ഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നവൻ, ഭൂമിയെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, നിന്നെ അറിഞ്ഞു എന്ന് പറയുക നിനക്ക് മാന്യതയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വേദപുസ്തകം ഉയർത്തിക്കൊണ്ട് ഈ ദേശം മുഴുവൻ യേശുവിന്റെ സാക്ഷിയാകാൻ നീ ഭരിക്കുന്നതിനാ. നിന്നെ അറിയുന്ന നിന്റെ വേദനയെ അറിയുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാമനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവൻ വാസം ചെയ്യുന്നില്ല. ലോകത്തെയും അതിലുള്ള സകലത്തിലെയും വാക്കുകൊണ്ട് നിർമ്മിച്ചവനെ ഒരു ക്ഷേത്രത്തിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ വിദ്യയുടെ അഭിമുഖത്തിൽ പോലും മനസ്സിലാക്കി. ശലോമോൻ ഏറ്റവും മനോഹരമായ ആലയം പണിതിട്ട് അദ്ദേഹം പറയുക, അയ്യോ ഞാൻ പണിത ഈ ആലയം ദൈവത്തിന്റെ മുൻപിലൊന്നുമല്ല, സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും അടങ്ങാത്ത ഈ ദൈവത്തെ ഇതിനകത്ത് ഒതുക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ന് നാം ഒതുക്കുന്ന ഒരു ദൈവത്തെ ആഗ്രഹിക്കുക. ചെറിയൊരു വിഗ്രഹത്തിനകത്ത് ഒതുക്കി പോക്കറ്റിലിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമല്ലിത്. ഈ ദൈവത്തെ എങ്ങനെ വില കൊടുത്ത് വാങ്ങാനും കഴിയില്ല. രാത്രിയിൽ പരിശുദ്ധ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ എന്റെ കർത്താവെ എന്ന് വിളിക്കാറില്ല, എന്റെ രാജാക്കന്മാരെ എന്ന് അവരോട് അവർ വിളിക്കുന്നത്. എല്ലാ വർഷവും അവർക്ക് പെരുന്നാൾ വരുമ്പോൾ ഈ പിടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഞങ്ങളുടെ പിടിയും കോഴിയിറച്ചിയും വെച്ച് 12 അപ്പോസ്തലന്മാരുടെ കണക്കിന് 12 പേർക്ക് റോഡിലൊക്കെ ഇരുത്തി അങ്ങ് വിളമ്പ് പണ്ടൊക്കെ 12 പേർക്ക് എത്ര പേരെ വേണമെങ്കിലും കിട്ടും, ഇപ്പൊ ആളെ കിട്ടാനില്ല. അപ്പൊ ഇരിക്കുന്നവരുടെ മുമ്പിൽ അങ്ങ് വിളമ്പുക, ആളെ കിട്ടണ്ടേ. 12 പൈതങ്ങളുടെ നേർച്ച എന്നാ പറയുന്നത്. എന്നാൽ പിറ്റേ ദിവസം അതിലെ പോകാനൊക്കത്തില്ല, പിടിയും ഇറച്ചിയും കൊണ്ട് റോഡ് മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. രാജാക്കന്മാരിത് കണ്ടുമില്ല, മന്ത്രിമാരും ഇത് കണ്ടില്ല. എന്നാൽ നീ ഒന്നും കൊടുക്കണ്ട, നിന്റെ പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് ആരും കാണാതെ വെളിച്ചമില്ലാത്ത ഇരുണ്ട മുറിക്കകത്ത് നിന്റെ കട്ടിലിന്റെ താഴെ വിരിച്ചിരിക്കുന്ന ഒരു പായിരുന്നു കൊണ്ട് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നീ മൗനമായിരിക്കരുത്. നിനക്കവനെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ ഇരുണ്ട വേളയിൽ ഒരിക്കലെങ്കിലും അവൻ ആ പായിൽ ഇറങ്ങി വന്ന് നിന്നോട് മാധുര്യമായി സംസാരിച്ചതിൽ അവനാണ് ജീവനുള്ള ദൈവമെന്ന് രാത്രി ഒരിക്കൽ കൂടെ വിളിച്ചു പറയുക. ജീവനും ശ്വാസവും സകലവും തരുന്നവരെ ഒരു പാത്രം വെളിച്ചെണ്ണ കൊണ്ടോ ഒരു കോഴിമുട്ട കൊണ്ടോ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ അകത്തുള്ള ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുന്നു. അതാണ് പറയുന്നത്, അവൻ നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമെന്നും ക്രൈസ്തരോ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഉണ്ട്, നാം അറിയുന്നുണ്ട്. എന്താണ് അറിയുന്നത്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു സർവശക്തനുണ്ട്. അവൻ നമ്മുടെ അകത്ത് വസിക്കാൻ കാരണമെങ്ങനെയാ? വെറുതെ കയറി ഓടി വന്ന് വസിക്കുന്ന ഒരുവനല്ല അവൻ. വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക, ഇടിച്ച് തുറന്നൊന്നും അകത്ത് കയറുകയില്ല. നാടുകളായി രാത്രി ദൈവാത്മാവിൽ പറയട്ടെ, പല ശബ്ദങ്ങൾ നീ കേൾക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ മുട്ടുന്ന ഒരു ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? നിന്റെ തകർച്ചയുടെ നടുവിൽ ലോകത്തിലെല്ലാവരും നിന്നെ കൈവിട്ടപ്പോൾ നിന്നെ മുട്ടി വിളിക്കുന്ന ഒരു ദൈവം നിന്ന് രാത്രിയോടെ വെളിപ്പെടുന്നുണ്ട്. കഴിഞ്ഞ പകലിൽ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അവിടെ ഒരു ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കീഴിൽ അവർ കടന്നു ചെന്നു. രാത്രിയിൽ എല്ലാ സാധനങ്ങളും മേടിച്ചു വെച്ച് അവർ കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ്. വളരെ ഉയർന്ന ഉദ്യോഗം വരുന്ന ഒരു മനുഷ്യൻ, മനോരമയിൽ നല്ലൊരു ജോലി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എല്ലാ നിലയിലും ഭൗതികമായി എല്ലാ ചുറ്റുപാടുകളും ഉണ്ടായിരുന്നപ്പോൾ ലോകത്തിലെ ഒരു കുട്ടി ദൈവം അവരെ ചതിച്ചതാണ്. മനുഷ്യ ദൈവം അവരെ ചതിച്ചതാണ്. ഞാനാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ച ചിലരുടെ ചതിവ് പറ്റിയതാ, പരസ്യമായി പറയുന്നില്ല. കുടുംബം മുഴുവൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യണമെന്നുള്ള നിലയിലിരിക്കുമ്പോൾ ആ മനുഷ്യൻ വെറുതെ ആ റെയിൽവേ ട്രാക്കിലൂടെ നടന്നപ്പോൾ ഒരു സഭയ്ക്കകത്ത് പാട്ടും പ്രാർത്ഥനയും കേൾക്കുന്നു. മനുഷ്യരുടെ സമാധാനം തോന്നിയിട്ട് അന്ന് രാത്രി ആരുമില്ലാതിരുന്നപ്പോൾ ആ സഭയുടെ ദേവദാസനെ പോയി മുട്ടി വിളിച്ചു. അദ്ദേഹവുമായി സംസാരിച്ച സഭയിലെ ചില പ്രിയപ്പെട്ടവരെയൊക്കെ പെട്ടെന്ന് കൂട്ടിയിരുത്തി. അന്ന് രാത്രി അവർ തീരുമാനമെടുത്തു, യേശുവിന് വേണ്ടി ജീവിക്കും. രാത്രി ഞാൻ പറയട്ടെ, നീ വസ്തി ആരാ നിന്റെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തോട് കഴിഞ്ഞ പകലിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, എന്റെ ഓഫീസിൽ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്, അവരാരും ഇന്നുവരെ എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. എന്നാൽ 4 വർഷത്തിന് മുൻപ് ഒരു പ്രബലങ്കാരായ ഒരു മനുഷ്യൻ അദ്ദേഹം എന്നോട് സുവിശേഷം പറഞ്ഞു, ഞാൻ അതിനെ പുറങ്കാല കൊണ്ട് തട്ടിയതുണ്ട്. അന്ന് എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു, അന്ന് വേണമെങ്കിൽ എനിക്ക് യേശുവിനെ സ്വീകരിക്കാമായിരുന്നു. ഞാൻ തട്ടിക്കളഞ്ഞത് കൊണ്ട് ഇന്ന് എനിക്ക് ഒന്നുമില്ലാതെ വന്നു. ഞാൻ ഇന്ന് യേശുവിനെ സ്വീകരിക്കുകയോ? ജീവിതത്തിൽ ലഭിച്ച സകല നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ദാനമാണെന്ന് മറക്കരുതേ. ഇന്ന് രാത്രി അകത്ത് വസിക്കുന്ന ദൈവപുത്രന്റെ ശക്തി നീ ഒന്ന് അനുഭവിച്ചറിഞ്ഞാൽ നീ വെറുതെ അടങ്ങിയിരിക്കുകയില്ല. നിനക്ക് കിടന്നാൽ അനേകർക്ക് ഡൺലോപ്പ് ബെറ്ററിൽ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയാതെ ഹൈന്ദവ ചുറക്കുകുളികൾ കഴിച്ച് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ ദൈവത്തിന്റെ പ്രയരെ നീ കിടന്നാൽ നിന്റെ ഉറക്കം സുഖമാണെങ്കിൽ ഓ സഭായോഗത്തിൽ കണ്ണുഷ്ടുപോലെ ഉറങ്ങാനുള്ള കൃപ ലഭിച്ച ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഇപ്പൊ ഉറങ്ങുന്നവരായിട്ടല്ല പറഞ്ഞേ, ഉറങ്ങാൻ ഭാഗ്യം ലഭിച്ചവർക്കായി സ്തുതിക്കാനാ പറഞ്ഞത്. അതുകൊണ്ട് ദൈവം നമുക്ക് ഉറക്കമെന്നൊരു ദാനം തന്നെങ്കിൽ അതിന് മാത്രം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ലഭിച്ച ആരോഗ്യത്തിനായാലും ദൈവത്തെ സ്തുതിക്കണം. നമ്മിൽ വസിക്കുന്ന സർവശക്തന്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് പാപത്തിന്റെ വഴികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഭോഗങ്ങളിലേക്ക് മടങ്ങിപ്പോകാതെ ദൈവം നമ്മൾ വേണ്ടി ഒരുക്കപ്പെടുവാൻ സ്വന്തം നമ്മെ സഹായിച്ചതിൽ നാം ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. അവൻ നമ്മിൽ വസിക്കുന്നു, സകലത്തെയും നിർമ്മിച്ചത് അവൻ. ഒന്നിനും മുട്ടില്ല, നിന്റെ കൈകൊണ്ട് കൊടുക്കുന്ന ഒരു സാധനം മേടിച്ച് തൃപ്തിയായി ഇതിനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. നിന്റെ കയ്യിലുള്ള ആഴം മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഈ വിശ്വ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവങ്ങൾ നിനക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം നിന്റെ അകത്ത് വ്യാപരിച്ചിട്ട് കർത്താവേ എന്റെ പാപത്തെ ക്ഷമിച്ച് എന്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ എന്ന് ഈ ഭൂമിയുടെ ഏത് കോണിലിരുന്നും വിളിച്ചു പറയുന്ന മാത്രയിൽ നിന്റെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർക്കാതെ ദൈവം നിന്റെ അകത്തെ ഇറങ്ങി വസിക്കുകയാ. ചില ദൈവങ്ങളുടെ അടുക്കലേക്ക് ചെന്നാൽ അവർ അശുദ്ധരായി എന്നാ പറയുന്നത്. നാം കേൾക്കാറുണ്ട് അവർ കടന്നു വന്നത് കൊണ്ട് അശുദ്ധരായി, അതുകൊണ്ട് ഇനി ആ ദൈവത്തെ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ നടത്തുക. എന്നാൽ അശുദ്ധനായ നീ കടന്നു എന്നുമ്പോൾ വിശുദ്ധനാകുന്ന ഒരുവരുണ്ട്, അവനാണ് ശ്രീ യേശു. നിന്റെ പാപത്തിന്റെ ബന്ധുക്കം മൂലം രോഗം നിന്നെ തള്ളുകയോ രോഗം നിന്നെ വെറുക്കുകയോ ചെയ്തു കൊണ്ടട്ടെ, നീ ചെന്ന് കവിണ്ടു വീഴുമ്പോൾ നിന്റെ പാപത്തെ മുഴുവൻ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇട്ട് കളഞ്ഞിട്ട് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെ മറന്നിട്ട് നിന്നെ സ്നേഹിക്കുന്ന നിന്നെ തള്ളുന്ന ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ള അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. ലോകത്തിൽ എന്തെല്ലാം ലക്ഷങ്ങളും കോടികളും നിന്റെ പേരിൽ ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ അതൊരു ഭാഗ്യമല്ല, നിർഭാഗ്യമാണ്. മനുഷ്യരുടെ വിചാരം ലോകത്തിൽ ലഭിക്കുന്ന നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഭാഗ്യമാണെന്ന്, എന്നാൽ അല്ല കേട്ടോ, അതൊന്നുമല്ല ഭാഗ്യം. ഭാഗ്യം എന്ന് പറയുന്നത് ചില വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ദേശത്തിനടുത്ത് ഒരാള് ലോട്ടറി അടിച്ചു, 50 ലക്ഷവും കാർഡും കിട്ടി. ലോകം മുഴുവൻ പറഞ്ഞു ഭാഗ്യവാൻ. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാൻ ലോട്ടറി അടിക്കുന്നവനാണ്, അർഹതയില്ലാത്തത് കയ്യിൽ കിട്ടുന്നവനാ ഭാഗ്യവാൻ എന്ന് ലോകവും പറയുകയാണ്. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം ആ കുടുംബം മുഴുവനും ആ കാറിൽ യാത്ര ചെയ്ത് അവർ ഒരുമിച്ച് ആ കാർ ആക്സിഡന്റിൽ മരിച്ചു. ഈ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ അതേ നാളുകൊണ്ട് മനുഷ്യർ തിരുത്തി പറഞ്ഞു, അയ്യോ നിർഭാഗ്യവാൻ പറഞ്ഞു. ക്രൈസ്തലോൺ മനസ്സിലായവർക്കായ ദൈവത്തെ സ്തുതിക്കുക. അർഹതയില്ലാത്ത ധനം കിട്ടിയതല്ല ഭാഗ്യം, അർഹതയില്ലാതിരുന്നപ്പോൾ ദൈവത്തോ നിന്റെ അകത്ത് വന്ന ഭാഗ്യം. ലോകത്തിൽ അനേകരും യോഗ്യതകൾ നോക്കുമ്പോൾ നിന്റെ യോഗ്യതയല്ല നിന്റെ അയോഗ്യതയെ യോഗ്യതയായി കണ്ടുകൊണ്ട് നിന്നെ സ്നേഹിച്ച ദൈവത്തർ നിന്റെ അകത്തേക്ക് ഇന്ന് രാത്രി വരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് ഇന്ന് രാത്രി പോകാനൊരു വഴിയില്ലായിരിക്കാം, നിന്റെ ഹൃദയത്തിന്റെ വേദന തുറന്നു പറയാൻ ഇടവുമില്ലായിരിക്കാം, എന്നാൽ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ഈ ദൈവപുത്രൻ രാത്രി പകലിൽ വന്നിട്ടുണ്ട്. നീ ഇരുന്ന് കേൾക്കുന്ന ഇരുട്ടിൽ കടന്നു വരിക, നീ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിൽ നിന്ന് ഈ ദൈവം ഞാൻ ശ്രദ്ധിക്കുകയായിരിക്കാം. എന്നാൽ നിന്റെ അടുക്കൽ വന്നവൻ പറയുക, ഞാൻ നിന്റെ അകത്ത് വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞാൽ നീ ഭാഗ്യമുള്ള വ്യക്തിയാണ്. ദൈവം നമ്മിൽ വസിക്കുന്നുവെന്ന് നാം അറിയും. പുസ്തകത്തിലെ മറ്റൊരു അറിവുണ്ട്, അപ്പോസ്തലനായ പൗലോസ് ലോകപ്രകാരം ഉന്നതനായ വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ അനുഭവിച്ച് അറിഞ്ഞ ഒരു അറിവിതാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയാം. രാത്രിയിൽ നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണ്, അവന്റെ കൽപ്പനകൾ അനുസരിച്ച വ്യക്തിയാണ്, അവന് വേണ്ടി നീ നാളുകളായി ജീവിക്കുകയും സാക്ഷ്യം പറയുകയും അവനെ പ്രസംഗിക്കുകയും ചെയ്യുന്നയാളാണ്. എന്നാൽ നിന്റെ ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നീ വിശ്വസിച്ചിരിക്കുന്ന ദൈവമുത്തവെ അടുത്തറിയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? മകളുടെയോ മകന്റെയോ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ സാമ്പത്തിക കടഭാരത്തിന്റെ അകത്ത് വരുമ്പോൾ വഴി കാണാതെ വഴി അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയാൻ കഴിയുമോ? നിനക്ക് വേണ്ടി മാത്രമല്ല ഇന്ന് രാത്രി ദൈവജനത്തോട് ആരും ദൂത് പറയട്ടെ, നിന്നെ തെരഞ്ഞെടുത്ത് ലോകത്തിൽ വിളിക്കുന്നതിന് മുൻപ് നിന്റെ തലമുറയ്ക്ക് വേണ്ട സകലവും അവൻ സ്വർഗത്തിൽ കരുതിയിട്ടുണ്ട്. നീ അറിയാത്ത നിക്ഷേപങ്ങൾ, നീ അറിയാത്ത നിക്ഷേപങ്ങൾ അളവിടങ്ങളിലെ കുന്തലികളെ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് നിന്നെ ലോകത്തിലേക്ക് അവൻ കൊണ്ടുവന്നത്. നീ രക്ഷയുടെ തീരുമാനം എടുത്തപ്പോൾ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നിനക്ക് വേണ്ട സകലവും കരുതി വെച്ച ഒരു സംഭരണ ശാലയുണ്ട്. അതുകൊണ്ടാണ് അവന്റെ പേര് സർവശക്തിയുള്ള ദൈവമാണെന്ന് യഹോവ ഹില്ലേ എന്നു. രാത്രി ദൈവജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. അവനെ വിട്ടു പോകാൻ ഇടയാകരുതേ. അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദീർഘ വർഷങ്ങൾ പ്രാർത്ഥിച്ചു, മക്കളില്ലാതെ അന്നുകളുടെ മുൻപിൽ ദൈവത്തെ സേവിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ ഇല്ലായ്മയെ വെളിപ്പെട്ടപ്പോൾ, ചില കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിലെ ദൂതന്മാരെ സംഘടിച്ച നിമിത്തം വാഗ്ദത്തം നിറവേറി. ദൈവാത്മാവിൽ പറയട്ടെ, നാളുകളായി ഉടങ്ങിക്കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഈ ദിവസം വെളിപ്പെടുത്താൻ പോകില്ല. എന്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത വിഷയങ്ങളുടെ അറിവിൽ ദൈവം നിനക്ക് ഒരു വാക്ത തന്നിട്ടുണ്ടോ? ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത വാക്തം നിന്റെ പ്രാർത്ഥന ഡയറിയിലോ ഏത് പുസ്തകത്തിന്റെ പുറംനാടുകളിലോ എഴുതി വെച്ചത് സ്വന്തം അധിവർത്തിക്കുമെന്ന പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക.
Yeah.
സ്നേഹിക്കുന്നവർക്ക് നമ്മയപ്രകാരം വിളിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. തുടങ്ങുമ്പോ നന്മയ്ക്കാണെന്നൊന്നും മനസ്സിലാകത്തില്ല, പക്ഷെ അവസാനം നന്മയ്ക്കാണെന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായ ആരെങ്കിലും ഇല്ലാത്തിപ്പുണ്ടോ? ആരംഭത്തിൽ പലതും നന്മയ്ക്കല്ല തോന്നിയെങ്കിലും അവസാനമായപ്പോൾ
ലോകത്തിലെ എല്ലാരും മരിക്കും, ഞാൻ മരിക്കത്തില്ലെന്ന്.
85 വയസ്സുള്ള പിതാവിനോട് ചോദിച്ചാലും പറയാം അവരും അസുഖമായിട്ട് അവൻ മരിച്ചു പോകും. ഈ പുള്ളിയുടെ കാര്യം പുള്ളി ബോധത്തിലെന്നോ തരിക, നമ്മളും അങ്ങനെ തന്നെയാ. പക്ഷെ ഈ ലോകത്തെ ജീവിച്ചിട്ടും മരിക്കാത്ത ആരുമില്ല. ഇപ്പൊ തന്നെ ഞാൻ പേടിച്ചിരിക്കുകയാണ് മരണമെന്ന് കേട്ടപ്പോ. ക്രൈസ്തലോ തിരുമക്കളെ അകത്ത് മരണമെന്ന് കേൾക്കുമ്പോ ഒരു ചലനം ഉണ്ടാകണം. എന്തിനുള്ളറിയാമോ? അയ്യോ ഞാൻ ഇതെല്ലാം ഇട്ടു പോണമല്ലോ എന്നല്ല. ക്രൈസ്തലോ ഒരപ്പൻ തന്നെ മകന് എല്ലാം എഴുതി വെച്ചു. അല്ല ഇതിന്റെ അവസാന കാരണം ഇപ്പൊ എല്ലാം എഴുതി വെച്ചിട്ട് പറഞ്ഞു മകന്റെ ഗാന സെഷൻ എല്ലാം എനിക്കാവുന്നു. അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ് മകൻ പോയത് ഞാനിവിടെ കാണുന്നു. എന്നാൽ അങ്ങനെ ഇതെല്ലാം ഇട്ടങ്ങനെ പോകുന്ന ചലനമല്ല, ഞാൻ എന്റെ നാടിനോട് ചേരുകയ, ഞാൻ എന്റെ നാട്ടിൽ പോകുക, ഞാൻ ഇവിടെ ആക്സഞ്ചാകുമ്പോൾ ഒരു സ്ഥലത്ത് പ്രസഞ്ചാകുക. ഓർക്കാൻ കഴിയുന്നുണ്ടോ മരണത്തെ കുറിച്ചുള്ള ചിന്ത നിന്റെ അകത്ത് വരുമ്പോൾ ഓർക്കണം എന്റെ കർത്താവിനോട് പോകാനുള്ള നേരമായി വിട്ടു പിരിഞ്ഞ് എന്തായാലും ഒരു ദിവസം പോയേ പറ്റൂ. അതിനുള്ള വഴി ചിലപ്പോ ക്യാൻസർ ആയിരിക്കും, ചിലപ്പോ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിരിക്കും. ഓ ദൈവഭക്തന്മാർ അങ്ങനെ മരിക്കുവോ ചോദ്യം ചെയ്യല്ലേ, സമയമില്ല. ആ വിഷയത്തിലൂടെ കടക്കാൻ സമയമില്ല. മറ്റൊരു തന്റെ ദാസനെ എഴുതിപ്പാ നീയാര ക്രൈസ്തലോ, ഒരാളെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനിക്കുന്നത് അമ്പുരാനാ. ആ ആള് പോട്ടെ, നീ അതിന്റെ പുറകിൽ കിടന്ന് വരയാതെ നീ നേരം വണ്ണം പോകാൻ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തലോ വീടുകളിൽ ചിലപ്പോഴൊക്കെ ഒരു പാട്ട് കേൾക്കാറുള്ളതിനെയാണ് ഇത് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വരുന്നത് അപ്പൊ ഞങ്ങൾക്കറിയാം ആരും ഒരാളിവിടുന്ന് പോയിട്ടുണ്ടെന്ന് പറയുന്നത് എന്നറിയാമോ? മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാമി, നീ ചെയ്ത എല്ലാ പ്രവർത്തികളും നിന്റെ കൂടെ പോയി, അതുകൊണ്ട് നീ സൽകൃത്യങ്ങൾ ചെയ്തോളാം. ഇത് പാടുന്നവരും ചെയ്യത്തില്ല, കിടക്കുന്നയാൾ ഒട്ടും ചെയ്യത്തില്ല. ക്രൈസ്തലോ എന്നാൽ നമുക്കറിയാം മരണം വന്നാൽ ധൈര്യമായിട്ട് അതിനെ നേരിടാനുള്ള ക്രൈസ്തലോ. അതിനോട് ചേർന്നൊരു കാര്യം ഇവിടെ പറയട്ടെ, മരണത്തിന്റെ ദിവസം നമ്മുടെ മുമ്പിലും ഉണ്ട്. പെന്തക്കോസ്തുകാരായാലും മരിക്കും. ഒരപേക്ഷ എനിക്കുള്ളത് ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ മരിച്ച് നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു മേശയുടെ പുറത്ത് നമ്മുടെ ജഡവും വെക്കുന്ന ഒരു ദിവസമുണ്ട്. ദയവ് ചെയ്ത ദേവദാസന്മാരെ കൊണ്ടെന്നോട് വായിപ്പിക്കരുത്. മനസ്സിലായ ദൈവത്തിന് വിശ്രമിക്കാമോ? ആര് മരിച്ചാൽ ഈ അമ്മച്ചി ഈ സഭയ്ക്കുണ്ടാക്കിയ ദോഷം എത്ര വലുതായിരുന്നു പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. സത്യത്തിൽ അങ്ങനെ ആയിരുന്നു താനും. ആ ദേവദാസനെ നിന്ന് വിഷമിച്ചുകൊണ്ട് പറയും, കർത്താവേ ക്ഷമിക്കണന്റെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കട്ടായിരിക്കും ഞാൻ വിശ്വസിക്കും. അദ്ദേഹം ഇങ്ങനെ പറയും, ഈ അമ്മച്ചി സഭയ്ക്ക് ഒരുപാട് നന്മ ചെയ്തു. നല്ല സാക്ഷ്യമല്ലേ? പ്രിയമുള്ളവരെ കൂട്ടു സഹോദരിയോട് മിണ്ടാതെ കർത്താവിന്റെ മേശ അനുഭവിക്കാറുള്ള വീട്ട് നാളത്രയായി അമ്മയെ കുറിച്ച് ഒരു കള്ളസാക്ഷ്യം പറയിപ്പിക്കാൻ ഇന്ന് മാനസാന്തരപ്പെട്ടേ പന്തിൽ വിടാവുള്ളൂ. തൊട്ടടുത്തിരിക്കുന്ന വീട്ടിലെ ആളോട് അയൽവാസിയോട് മിണ്ടിയിട്ട് കോഴി കയറി വന്ന കാരണത്തിന് മിണ്ടിയിട്ട് 4 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഇത്ര കൃത്യമായിട്ട് ദേവദാസി കൊല്ലത്ത് എങ്ങനെ അറിയാന്നായിരിക്കും. ക്രൈസ്തലോ 4 കൊല്ലമായി കോഴി കയറി വന്ന കാര്യത്തിൽ വിളങ്ങിയിരിക്കുക, പോകാനിരിക്കും. ഇന്ന് പറന്നു പോകുമ്പോ ഞാൻ ഹൃദയ മരണത്തിന്റെ ദിവസത്തിൽ നമ്മെ കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ അവരുടെ ഭക്തനായിരിക്കണമെന്നും അവൻ പറയാനിടയാകണമെങ്കിൽ എന്റെ ജീവിതത്തിൽ നീ ക്രമീകരണം പ്രാപിക്കണം. ക്രൈസ്തലോ യാക്കോബായ സ്നേഹിതർ പാടും, മരണത്തിന്റെ ദൂതൻ പിറകെ വന്നപ്പോൾ ആരെയും സഹായിക്കാൻ കണ്ടില്ല, ആരും സഹായിക്കാൻ പറ്റില്ല. എന്നാൽ ദൈവപുത്രനകത്ത് വസിക്കുന്ന ചിലരുണ്ടല്ലോ, അവർ പാട്ടുപാടിക്കൊള്ള ചിന്തയിലേക്ക് കടന്നു പോകും. അനുഗ്രഹീതരായ ദൈവഭക്തന്മാരുടെ മരണ ചരിത്ര കുറിപ്പുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും ഇത്ര മനോഹരമാണോ മരണം. അവർ പറയുക, ഞാൻ പോവുക, എന്നെ ദൈവമോ രക്ഷിക്കപ്പെടാത്ത ദൈവം അച്ഛരുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഓടിയവരുണ്ട്. എന്നാൽ യഥാർത്ഥ ഭക്തന്മാരുടെ മരണം കണ്ട് യേശുവിനെ സ്വീകരിച്ചവരുണ്ട്. രാജ്യം പറയട്ടെ, കൂടാരമായ ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോകും. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു വിധത്തിൽ അഴിഞ്ഞു പോകുമെന്നാൽ നിനക്ക് വേണ്ടി കൈപ്പണിയല്ലാത്തൊരു ഭവനം, കൈപ്പണിയല്ലാത്തൊരു ഭവനം. അനേക ദൈവദാസന്മാർ യാത്ര ചെയ്ത് കേരളത്തിന്റെ വിവിധ ഇടങ്ങളെ സുവിശേഷം പ്രസംഗിക്കുക. ഞാൻ ദൈവാത്മാവ് ദൈവത്തോട് പറയട്ടെ, നിങ്ങളുടെ യാത്രയുടെ യാഗങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ എഴുന്നേറ്റ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കടന്ന് അനേകരിലൂടെ ദൈവം ചെയ്യിക്കുമ്പോൾ അവരുടെ യാത്രകളിൽ അവരെ തകർക്കുവാൻ ദേശത്തിന്റെ അന്ധകാര ശക്തികൾ എഴുന്നേറ്റ് പാരമ്പര്യത്തിന്റെ കെട്ടുകൾ എഴുന്നേൽക്കുമ്പോൾ ദൈവജനമേ അടങ്ങിയിരിക്കരുത്. പ്രാർത്ഥനയുടെ ആയുധങ്ങളായി മാറുക. നമ്മുടെ പ്രാർത്ഥനാമുറികൾ സജീവങ്ങളാകട്ടെ, അതിന്റെ അതിരുകൾ വിശാലമാകട്ടെ. നിനക്ക് ചെയ്യാൻ കഴിയാത്ത മറ്റൊരാളെ കൊണ്ട് ദൈവം ചെയ്യിക്കുമ്പോൾ അവരെ നമുക്ക് പിന്നെ എന്ത് ശേഖ മാറ്റമൊന്നുമില്ലത്. ലോകത്തിലെ ഉന്നതന്മാരും കുബേരന്മാരും കുചരന്മാരും ഒക്കെ ഈ ലോകം വിട്ടു പോയിട്ടുണ്ട്, പ്രത്യാശയില്ലാതെ പോയിട്ടുണ്ട്. എന്നാൽ ഹൃദയത്തിനകത്ത് നാടിനോട് ചേരാനുള്ള പ്രത്യാശ ലഭിച്ച ദൈവങ്ങൾ തങ്ങളുടെ കരങ്ങളും ദൈവത്തിന് ടുത്ത് പറയുന്ന ഒരു സമയത്തിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അടുത്തത് അവൻ പ്രത്യക്ഷനാകുമെന്ന് നാം അറിയുന്നു. അവൻ പ്രത്യക്ഷനാകുമെന്ന് നാം അറിയുന്നു. അവനെ തനിക്കും പോലെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് ഞാൻ പറയട്ടെ. ലോകത്തിൽ നന്മകളൊക്കെ ലഭിച്ചു, ഇറങ്ങിയ കാലത്ത് അനേക വേദനകളിലൂടെ കടന്നുപോയി, ദൈവം തലമുറയെ മാനിച്ചു. ഒന്ന് ഇംഗ്ലണ്ടിൽ, ഒന്ന് ഓസ്ട്രേലിയയിൽ, ഒന്ന് അമേരിക്കയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ കർത്താവ് വരുന്നുള്ള ചിന്ത പോയവരല്ലോ. രാത്രി ഓർക്കുക, കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. കർത്താവിന്റെ ഗംഭീര നാദം കേൾക്കാൻ സമയമായി. മരിച്ച വിശുദ്ധന്മാർ തങ്ങളുടെ കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം വരികയാണ്. ആ ഇന്നുവരെ കല്ലറകളെ വിട്ട് ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല, കാരണം യേശുവിന്റെ ശബ്ദം കേട്ടിട്ടില്ല. ഒരു ലാസർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അദ്ദേഹം കർത്താവിന്റെ മരണ സമയത്തിന്റെ വിശുദ്ധന്മാർ കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല, മരിച്ചുപോയ വിശുദ്ധന്മാർ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവന് വേണ്ടി ജീവിച്ച രക്തസാക്ഷി മരണം വഹിച്ച അനേക വിശുദ്ധന്മാർ ഒരുമിച്ച് മണ്ണിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പ്രത്യാശയുടെ അകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് അറിയുന്നു. അവൻ പ്രത്യക്ഷനാകുമെന്ന് അറിയുന്നു. അതമ്മ മൂർത്തി വെളിപ്പെടാറായി സംഭവങ്ങളൊക്കെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുക. ജാതിജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുക. ക്ഷാമവും ഭൂമവും ഉണ്ടാകുക. നിസ്സാരമായി ഭൂമിയുടെ ഒരു കോണിലിരിക്കുന്ന നാം അറിയാത്ത പല കാര്യങ്ങളോട് പറയാൻ സമയമില്ല. നെല്ലരിയുടെ വലിപ്പമുള്ള ചെറിയ ചിപ്പ് ശരീരത്തിനകത്ത് കയറ്റിയിട്ട് അതിനകത്ത് നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളൊന്നും ഫീഡ് ചെയ്യാൻ പറ്റിയ കമ്പ്യൂട്ടറിന്റെ സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞു. നാളെയിലേക്ക് കോമൺ മാർക്കറ്റുകളിലൊക്കെ യൂറോപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇനി പൈസയും രക്ഷ ഒന്നും കൈ പിടിച്ചോണ്ട് പോകണ്ട. നിന്റെ കയ്യിൽ കയറി ചിപ്പ് ഞാൻ അറിയാം നിന്റെ കയ്യിൽ എന്നാ ഉണ്ടെന്ന്. പൈസ കൂടാതെയുള്ള വിൽപ്പനയും വാങ്ങലും ഒക്കെ നടക്കാൻ ആരംഭിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അധർമ്മമൂർത്തി വെളിപ്പെടാറായി. എന്നാൽ കടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. ആരാ കടുക്കുന്നത്? നിന്റെയും എന്റെയും അകത്തു വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറിപ്പോകുമ്പോൾ അധർമ്മമൂർത്തി ഭൂമിയിൽ വെളിപ്പെടാൻ പോവുകയാ. അത് വെളിപ്പെടുന്നതിന് മുൻപേ ദൈവനകത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്മരിച്ചാട്ടെ. ഗംഭീര നാദത്തോടെ വിശുദ്ധന്മാർ കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ദിനമുണ്ട്. അതിനുശേഷം ഓ ഹല്ലേലൂയ അതിന്റെ പ്രധാന ദൂതന്റെ ശബ്ദം ആത്മാക്കളെ കൊണ്ടുപോകുമ്പോൾ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ പറയുന്ന ദൂതന്മാരോട് പോരാടുന്ന ഈ കായലിന്റെ ശബ്ദം അത് തന്നെയുമല്ല. പ്രതാവുതാൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ. ദൈവത്തിന്റെ കാഹളം എന്തിനാണെന്ന് അറിയാമോ? പഴയ നിയമകാലത്ത് യുദ്ധത്തിന് പോകുവാൻ ദൈവജനത്തെ ഒന്നിച്ചു കൂട്ടാനായിരുന്നു കാഹളം. അങ്ങനെയാണെങ്കിൽ യേശുവിന് വേണ്ടി ജീവിച്ച വിശുദ്ധന്മാരെ ഒന്നിച്ചു കൂട്ടുവാൻ സ്വർഗം കാഹളം മുഴക്കാറായി. വിശ്വസിക്കാമോ? ആ ശബ്ദം രക്ഷ. എന്നാൽ ഒടുവിലത്തെ മൂന്നര വർഷക്കാലം പരസ്യ ശുശ്രൂഷയായിരുന്നു പരസ്യഘട്ടം. രണ്ടാം വരവിലും അങ്ങനെ തന്നെ ഒരു രഹസ്യഘട്ടവും ഒരു പരസ്യഘട്ടവും ഉണ്ട്. രഹസ്യഘട്ടത്തിൽ അവരെ അനുഭവിച്ചറിഞ്ഞവർ മാത്രം കാരണം കേൾക്കും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കോടാനും കോടി മനുഷ്യർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ യേശു ക്രിസ്തു അകത്ത് വസിക്കുന്നവൻ മാത്രം ഈ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദിവസം അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നെങ്കിൽ കാഹളത്തിന്റെ ശബ്ദം നീ കേൾക്കും. ലോകത്തിൽ ആരും കേൾക്കാത്ത ആ കാഹളത്തിന്റെ ശബ്ദം നാം കേൾക്കും. അതുകൊണ്ടാണ് ഈ പ്രത്യാശയുള്ള അനേക കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായത്. റോമൻ ഭരണകൂടത്തിന്റെ കീഴിൽ അനേകരെ വിവിധ നിലയിൽ കൊന്നു. ജടയാളുകളുടെ പോരാളികളുടെ ഒക്കെ തോളിനകത്ത് ഒളിപ്പിച്ച് അവരെ ചുറ്റിയിട്ട് കൈനെട്ടിട്ട് അവർ അസ്ഥികൾ ഒളിഞ്ഞു നുറുങ്ങി മരിച്ചു. അനേകരെ വാളിൽ കൊലപ്പെടുത്തി. രക്തസാക്ഷികളായവരൊക്കെ സന്തോഷത്തോടെ ഇല്ല ഞാൻ വിട്ടുപിരിയില്ലെന്ന് പറഞ്ഞു. സ്ത്രീകളെ വൃദ്ധരെയും ഒക്കെ കരുതില്ലാതെ കൊന്നു. എന്നാൽ നമുക്കറിയാമോ, ഇന്ന് രക്തസാക്ഷികൾ പറയുമ്പോൾ പേടിച്ചു നിൽക്കുകയാണ്. അവൻ ഭരണകൂടം 40 പേരെ ഒരുമിച്ച് തണുത്തുറഞ്ഞ ഐസിനകത്തെ ഇറക്കുന്നു. എന്നിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ തള്ളി പറയാമെങ്കിൽ നിന്നെ ഇതിനകത്തു നിന്ന് രക്ഷപ്പെടുത്തി കരയിൽ വെച്ച് ചൂടിലെടുത്തി ഞാൻ കൊണ്ടു നിർത്താം. റോമൻ പടയാളികൾ ഇങ്ങനെ കരി മുഴുവൻ നിൽക്കുകയാണ്. 40 പേരിൽ ഇങ്ങനെ നിന്നു. ഒരേ തണുപ്പൊന്ന് കയറി കഴിഞ്ഞപ്പോൾ അവൻ ഒരു തന്റെ അകത്തൊരു വ്യത്യാസം അവൻ പറഞ്ഞു, ഞാൻ തള്ളി പറയുകയാണ്. പെട്ടെന്ന് റോമൻ പടയാളി ചാടിയ തണുപ്പുറഞ്ഞ് ജലത്തിലേക്ക് ഇറങ്ങി ഐസിലേക്ക് ഇറങ്ങിയിട്ട് ആ മനുഷ്യനെ വരച്ചെടുത്ത കരയിൽ കൊണ്ടുവന്ന തീക്കകത്ത് വെച്ച് ചൂടാക്കി. ഈ റോമൻ പടയാളി തീയെടുത്ത് ഈ മനുഷ്യനെ കൊണ്ടു നിർത്തിയിട്ട് തണുത്തുറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ ഐസിൽ കിടക്കുന്ന ആ മനുഷ്യരെ എല്ലാവരും നോക്കി. നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ? 40 കിരീടങ്ങൾ സ്വർഗത്ത് നിറക്കി വരികയാണ്. 39 പേരുടെ തലയിൽ വന്ന് സ്ഥാപിച്ചു. 40-ാമത്തെ കിരീടം ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുക. വെക്കാൻ ആളില്ല. ഈ റോമൻ പടയാളി വേഗം ആ തണുത്തുറഞ്ഞ ഐസിലേക്ക് ചാടിയിട്ട് പറഞ്ഞു, എനിക്ക് ആ കിരീടം വേണം. മറ്റാർക്കും പഠിക്കുകയില്ല. പീഡിപ്പിക്കാൻ നിന്നവർ പോലും രക്തസാക്ഷികളാകാൻ ഇടയായത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ ആഴങ്ങളിൽപ്പെട്ടപ്പോഴാ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ഒരു വേദത്തിൽ കൊണ്ടുവരേണ്ട വേദപുസ്തകം കയ്യിൽ പിടിക്കാൻ കഴിയാതെ സുവിശേഷത്തിനെതിരെ പീഡനം അഴിച്ചു വിട്ട് നീ ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുമോ? ലോകത്തിൽ നിനക്ക് നന്മ തന്ന, നിനക്ക് വേണ്ടി അവസാനം രക്തമേ ഊറ്റുന്ന ആ കർത്താവിനോട് നിൽക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദിവസങ്ങൾ നമ്മളെ ഒരുക്കുന്നത്. എന്നാൽ ഓർക്കുക, നിന്റെ അകത്തു പ്രാപിച്ച ദർശനം അറിയാത്ത
മറ്റാരെയും നോക്കേണ്ട, അതിവേഗത്തിൽ മുൻപോട്ട് വരിക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു അവസരവും കൂടെ നൽകുകയാണ്.